So. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
السلام عليكم ورحمة الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين مسلمانوں میں سے
ایک طبقہ
تو ایسا مسلمانوں
جو نام نہاد
اور ویبھاگم
جن کا کام فساد پیدا کرنا
کوڑپم ഉണ്ടാക്കുന്ന ان
کے پیچھے جل کر
നാമധാരികളായ മുല്ലാവർഗത്തിന്റെ പിന്നാലെ നടന്ന് ഒന്നും അറിയാതെ അഹമ്മദിയത്തിനെ എതിർക്കുന്നവരാണ്. ഭൂരിപക്ഷത്തിനും മതത്തോട് തന്നെ ഒരു ബന്ധവുമില്ല. പെരുന്നാൾ നമസ്കാരം അനുഷ്ഠിക്കുന്നവരും കൂടി വന്നാൽ എപ്പോഴെങ്കിലും ജുമായും നമസ്കരിക്കുന്നവരുമാണ് അവർ. മതത്തിന്റെ കാര്യത്തിൽ ഒരുവിധ ബലപ്രയോഗവും ഇഷ്ടപ്പെടാത്ത ചിലരുമുണ്ട്. അവർ മുല്ലാവർഗം പുറപ്പെടുവിക്കുന്ന കുഫുറ ഫത്വയെ അവഗണിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഭയം കാരണം ഇക്കൂട്ടർ നിശബ്ദരാണ്. ഇസ്ലാമിനെ കുറിച്ചും മതത്തെക്കുറിച്ചും വലിയ അറിവൊന്നുമില്ലാത്ത ചിലരുമുണ്ട്. അന്യരുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ വരുന്ന ആക്ഷേപങ്ങളെ ദൂരീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അതിനെ തടയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിലെ എല്ലാ കക്ഷികളും ഒന്നിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളെയും ദജ്ജാലിയത്തിനെയും നേരിടണം എന്നും അവർ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലും ഇന്ത്യയിലും അറബ് നാടുകളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും ഈ ഗണത്തിൽ പെട്ടവരിലുണ്ട്. മറ്റ് മുസ്ലിം നാടുകളിലെ മുസ്ലിങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവർ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പേരിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും കക്ഷിയുടെ പേരിൽ അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അഹമ്മദിയ ജമാഅത്തിനോടും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഇവിടെ ഇതിനു മുമ്പും ഇസ്ലാമിൽ കക്ഷികളുടെ കുറവൊന്നും ഇല്ലായിരുന്നു, പിന്നെ നിങ്ങൾ വന്ന് ഒരു കക്ഷിയും കൂടി രൂപീകരിക്കുകയാണ് ചെയ്തത്. അവർ നമ്മോട് പറയുന്നത്, ഇസ്ലാമിനോട് നിങ്ങൾക്ക് അനുകമ്പയുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ കക്ഷിത്വത്തിൽ നിന്നും അകറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ചോദ്യം ഉന്നയിക്കുന്നവർക്ക് ആദ്യം ഞാൻ എന്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. കാരണം ചുരുങ്ങിയ പക്ഷം അവർ ഞങ്ങളെ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമായി കണക്കാക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ മുസ്ലിങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ട്. ഒന്നും ചിന്തിക്കാതെ കുഫർ ഫത്വ പുറപ്പെടുവിക്കുന്നില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനോട് കരുണ കാണിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാഗ്ദത്ത മസീഹും മഹദിയുമായി അയച്ചിരിക്കുന്നത് ഈ കക്ഷിത്വം ഇല്ലാതാക്കുന്നതിനായാണ്. അഹമ്മദിയ ജമാഅത്തിൽ മുസ്ലിങ്ങൾ പ്രവേശിച്ചുകൊണ്ട് വാഗ്ദത്ത മസീഹിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇസ്ലാമിന്റെ വിവിധ കക്ഷികളിൽ നിന്ന് വന്നുകൊണ്ട് കക്ഷിത്വത്തെ ഇല്ലാതാക്കി യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുന്നത്. അല്ലാഹു തന്റെ കൃപാകടാക്ഷത്താൽ അവരുടെ ഉൾക്കാഴ്ച തുറന്നുകൊടുക്കുകയുണ്ടായി. അത് കാരണം കക്ഷിത്വത്തോട് വിട പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്ത നീതിമാനായ വിധികർത്താവിനെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്നുകൊണ്ട് വിവിധ കക്ഷികളിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളും ബിദ്അത്തുകളും അനാചാരങ്ങളും എല്ലാം വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അധ്യാപനമനുസരിച്ച് ദൂരീകരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അധ്യാപനമനുസരിച്ച് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അയച്ച വ്യക്തിയുടെ അധ്യാപനത്തിന്റെയും ശിക്ഷണത്തിന്റെയും ഫലമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലുള്ള ഓരോ വ്യക്തിയും തന്നെ കലിമ ചൊല്ലുന്ന എല്ലാവരെയും തന്നെ മുസ്ലിങ്ങളായി കരുതുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു വ്യക്തി അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം മുസ്ലിമാണെന്ന് കരുതുന്നതാണ്. ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നതും ഇതാണ്. എന്നാൽ മറ്റു കക്ഷികളെ നിങ്ങൾ നോക്കുക, ഓരോ കക്ഷിയും മറ്റു കക്ഷികളെ കുറിച്ച് കുഫർ ഫത്വകൾ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനോട് സ്നേഹമുള്ളവർ പ്രകടിപ്പിച്ച ആശങ്ക, അതായത് കക്ഷികൾ ഇഷ്ടം പോലെ ഉള്ള ഇക്കാലത്ത് അഹമ്മദിയ ജമാഅത്ത് ഒരു കക്ഷി കൂടി സ്ഥാപിച്ച് ഇവിടെ കുഴപ്പം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന തെറ്റിദ്ധാരണ, ഖുർആനും ഹദീസും ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റു കക്ഷികളുടെ സാഹിത്യങ്ങൾ വായിച്ചു നോക്കുക. അവർ മറ്റുള്ളവർക്കെതിരിൽ നൽകിയ കുഫർ ഫത്വകളുടെ ഒരു കൂമ്പാരം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അഹമ്മദിയ സാഹിത്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ മറ്റു മതസ്ഥർ ഇസ്ലാമിനെതിരിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിനെ പ്രതിരോധിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം കാഫിറാക്കുന്നതിൽ നിന്നും നിങ്ങൾ വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമിക സേവനത്തിന് മുസ്ലിം കക്ഷികളോട് അപേക്ഷിച്ചതായി കാണാം. സൃഷ്ടാവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടപ്പാടുകളും നിറവേറ്റണം. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കതിൽ കാണാം. ലോകത്ത് സ്നേഹവും സൗഹൃദവും സാഹോദര്യവും സ്ഥാപിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നും കാണാം. വിദ്വേഷങ്ങളുടെ തീ കണലുകൾ അണക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് അതിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ സ്ഥാനമാനങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം. അവരിൽ ഓരോരുത്തരും തന്നെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു. അവർ ഓരോരുത്തരും തന്നെ പിൻപറ്റപ്പെടാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു സ്ഥാനം ഉണ്ട്. ചുരുക്കത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ ഇങ്ങനെയുള്ള മനോഹരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ കുഫർ വത്തവുകൾ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ മറുഭാഗത്ത് കുഫർ വത്തവുകളുടെ കൂമ്പാരമാണ്. മറ്റു കക്ഷികൾ പരസ്പരം നടത്തിയ കുഫർ വത്തവുകൾ എടുത്തു നോക്കുക. ഞാൻ സഹാബാക്കളുടെ സ്ഥാനമാനത്തെ കുറിച്ച് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നതാണ്, ഇക്കാര്യത്തിൽ ഇസ്ലാമിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിൽ കക്ഷിപ്രതികക്ഷികളുമുണ്ട്. ഒന്ന് ഷിയാ വിഭാഗം, മറ്റൊന്ന് സുന്നി വിഭാഗം. ഷിയാക്കളും സുന്നികളും അമിതത്വവും അതിവർണ്ണനയും നൽകി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് മഹത്തായ ത്യാഗങ്ങൾ സമർപ്പിച്ച സഹാബാക്കളുടെ സ്ഥാനം ഇകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതിവർണ്ണനകളും അമിതത്വവും കാരണം ഇവർ പരസ്പരം കുഫർ വത്വ നൽകുന്നു. മാത്രമല്ല ഈ കുഫർ വത്വ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കൂട്ടർ അതിവർണ്ണനയിലൂടെ ഹദ്റത്ത് അലി, ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെയും സ്ഥാനങ്ങൾ വാനോളം ഉയർത്തുകയും അവർ മറ്റു സഹാബാക്കളെ ഇകഴ്ത്തിക്കൊണ്ട് അവരെ വളരെ മോശമായി ചിത്രീകരിക്കുക ചെയ്തെങ്കിൽ മറ്റേ വിഭാഗം ഇതിനുള്ള മറുപടി നൽകുന്നതിൽ ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഈ രണ്ട് വലിയ വിഭാഗങ്ങൾക്കും അകത്ത് എത്രയോ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ പുതിയൊരു കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവരുടെ എല്ലാം ലക്ഷ്യമായി തോന്നുന്നത് ഇസ്ലാമിന് ഭീകരവും കുഫർ ഫത്വ നൽകുന്നതും കുഴപ്പം ഉണ്ടാക്കുന്ന മതവുമാണെന്ന് വരുത്തി തീർക്കുക എന്നതാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഹമ്മദിയ ജമാഅത്തിന്റെ ലക്ഷ്യം അതിമനോഹരമായ ലക്ഷ്യമാണ്. ഇസ്ലാമിന്റെ മനോഹാരിത പ്രകടമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ കക്ഷികളെ പോലെയാണ് അഹമ്മദിയ ജമാഅത്ത് എന്ന് കണക്കുകൂട്ടുന്നത്. എന്തായാലും അക്രമമാണ്. മുഹറം മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ വർഷവും ഈ മാസത്തിലൂടെ നാം കടന്നു പോകാറുണ്ട്. ഷിയാക്കളുടെയും സുന്നികളുടെയും അംഗസംഖ്യ അധികമുള്ള സ്ഥലങ്ങളിലെല്ലാം മുഹറം മാസത്തിൽ ഇരു വിഭാഗങ്ങൾക്കും ധനത്തിനും ജീവനും നഷ്ടം വരുന്നത് കാണുന്നതാണ്. പാകിസ്ഥാനായാലും ഇറാഖായാലും മറ്റേതൊരു രാഷ്ട്രമായാലും ശരി, മുഹറം മാസത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം നമുക്ക് കാണാൻ സാധിക്കും. ധനവും ജീവനും നഷ്ടപ്പെടുന്നത് കാണാവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ ഇത് നിത്യശീലമായിരിക്കുകയാണ്. എന്നാൽ മുഹറം മാസത്തിൽ ഇത് വളരെ കൂടുതലായിരിക്കുമെന്ന് മാത്രം. ഞാൻ പറഞ്ഞതുപോലെ ഇവർ പരസ്പരം കുഫർ ഫത്വകൾ കുന്നുകൂട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം സ്വരുകൂട്ടാൻ ശ്രമിച്ചപ്പോൾ വളരെ കൂടുതൽ ഉദ്ധരണികൾ ലഭിക്കുകയുണ്ടായി. വളരെ ലജ്ജാകരവും നിന്ദ്യവുമായ ഫത്വകളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം മാതൃക എന്നോണം പോലും കേൾപ്പിക്കാൻ കൊള്ളാത്തത് കൊണ്ട് കേൾപ്പിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇക്കാലത്തിലെ വാഗ്ദത്ത മഹദി മസീഹിന്റെ യുക്തിഭദ്രമായ ഉപദേശ നിർദ്ദേശങ്ങൾ ആ മഹാത്മാ ഖുലഫായ റാഷിദീങ്ങളെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും ഹസ്രത്ത് ഇമാം ഹുസൈൻ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹും എന്നിവരെ കുറിച്ചും പറഞ്ഞത് കേൾപ്പിക്കുന്നതാണ്. ഇതിൽ നിന്നും കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ എത്ര ഹൃദയസ്പൃക്കായ രീതിയിലാണ് ആ മഹാത്മാവ് പ്രവർത്തിച്ചത് എന്ന് കാണാവുന്നതാണ്. ഈ നിർദ്ദേശങ്ങളെല്ലാം സ്വരുകൂട്ടാൻ പറഞ്ഞപ്പോൾ അത് നൂറിൽ കൂടുതൽ പേജുകൾ കവിയുകയുണ്ടായി. സമയപരിധി കണക്കിലെടുത്ത് ചില ഉദ്ധരണികൾ മാത്രം കൽപ്പിക്കാം. അടുത്ത കാലത്ത് അഹമ്മദിയ ജമാഅത്തിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നും ബയ്യത്ത് ചെയ്ത് വന്നവരിൽ ചിലർക്ക് ഇപ്പോഴും പൂർണ്ണമായും ശിക്ഷണം ലഭിച്ചിട്ടില്ല. അവർക്കും ഈ നിർദ്ദേശങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇതേപോലെ മറ്റു ചിലരുണ്ട്. അവർ ചിലപ്പോൾ MTA കാണുന്നു, ഖുതബ കേൾക്കുകയും ജമാഅത്തിൽ താല്പര്യം ഉള്ളവരുമാണ്. അതല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിനോട് സഹതാപമുണ്ട്. ഇവരുടെ മനസ്സിലുള്ളത് മറ്റു കക്ഷികളെ പോലെ തന്നെയുള്ള ഒരു കക്ഷിയാണ് അഹമ്മദിയ ജമാഅത്തും എന്നതാണ്. അവരുടെ മുമ്പിലും ഹദ്രത്ത് മസീമു അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ വരേണ്ടതാണ്. ഹദ്രത്ത് മസീമു അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം കക്ഷികളെയെല്ലാം ഒന്നാക്കാനാണ് വന്നത് എന്ന കാര്യം ഇത് മുഖേന അവർക്ക് മനസ്സിലാകുന്നതാണ്. അതിക്രമങ്ങളിൽ നിന്നും കടത്തിക്കൂട്ടലുകളിൽ നിന്നും ഇസ്ലാമിനെ വിശുദ്ധീകരിക്കാനാണ് അദ്ദേഹം വന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു മുസ്ലിങ്ങളെ ഒന്നാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്തം ഇൽഹാമിലൂടെ നൽകുകയുണ്ടായി. ഭൂമുഖത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഒരേയൊരു മതത്തിൽ ഒരുമിച്ചു കൂട്ടുക, കക്ഷിത്വത്തെ ഇല്ലാതാക്കാനാണ് ആ മഹാത്മാവ് വന്നത്. മുസ്ലിങ്ങളെ ഒരു ദീനിൽ ഒരുമിച്ചു കൂട്ടാനാണ് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചില ഉദ്ധരണികൾ ഞാൻ കൽപ്പിക്കുന്നതാണ്. ആദ്യം ഞാൻ ഖുലഫായ റാഷിദീങ്ങളുടെ മാർഗം പിൻപറ്റുന്നത് മുസ്ലിമും മുഅ്മിനും ആകുന്നതിന്റെ അടയാളമായി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച ഉദ്ധരണികളാണ് കേൾപ്പിക്കുന്നത്. പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ ഉമർ, ഉസ്മാൻ, അലി റിദ്വാനുള്ളാഹി അലൈഹിം അജ്മഈന്റെ അതേ മാർഗം സ്വീകരിക്കാത്തിടത്തോളം കാലം ആരും തന്നെ യഥാർത്ഥ വിശ്വാസിയോ മൂമിനോ ആയിരുത്തിയിരുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഭൗതിക ലോകത്തോടെ അല്ല സ്നേഹിച്ചത്. അവർ തങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിരുന്നു. സിറുൽ ഖിലാഫ എന്ന ഗ്രന്ഥത്തിൽ 328 പേജിൽ ഖുലഫായ റാഷിദീനെ കുറിച്ച് പറയുന്നു. ഞാൻ ഈ പേജ് നമ്പർ പറയാൻ കാരണം അറബിയിൽ തർജ്ജമ ചെയ്യുന്നവരോട് ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, അവർക്ക് തർജ്ജമ ചെയ്യാൻ എളുപ്പത്തിനാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം ഭാഷ അത് അതേപോലെ വരികയാണെങ്കിൽ അറബികളിൽ അത് വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. തർജ്ജമ ചെയ്യുന്നവർ എത്ര വലിയ അറബി പണ്ഡിതരും നാട്ടുകാരായാലും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഷാ പ്രയോഗത്തോളം അവർക്ക് എത്താൻ കഴിയില്ല. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഈ ഖലീഫമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നതിനായി മരണം സ്വീകരിക്കുന്നതിന് പോലും മടി കാണിക്കാത്തവരായിരുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്കായി തങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെ പോലും ഉപേക്ഷിക്കാനും അവരുമായി ബന്ധം വിച്ഛേദിക്കാനും അവർ ഇഷ്ടപ്പെട്ടു. തങ്ങളുടെ സുഹൃത്തുക്കളുമായി യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായി. അള്ളാഹുവിന്റെ പ്രീതിക്കായി തങ്ങളുടെ ധനവും തങ്ങളുടെ ആളുകളും അവർ ത്യജിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് കരുതി ലജ്ജിച്ചു തല താഴ്ത്തുകയാണ് അവർ ചെയ്തത്. അവരുടെ കണ്ണുകൾ പലപ്പോഴും അന്തിയുറക്കത്തിന്റെ ആനന്ദം അറിയാതെ പോയി. തങ്ങളുടെ ദേഹസുഖത്തെ പോലും അവർ പരിഗണിച്ചില്ല. അവർ സുഖാഡംബര പ്രിയരായിരുന്നില്ല. എന്നിരിക്കെ ഇക്കൂട്ടർ അക്രമികളും പിടിച്ചുപറിയരും നീതിപീഠം ഉപേക്ഷിച്ചവരും അക്രമികളും കുറന്മാരുമാണെന്ന് നീ എങ്ങനെ കണക്കുകൂട്ടി? അവർ സ്വേച്ഛകളെ പിൻപറ്റുന്നവരോ അത്യാഗ്രഹികളോ ആയിരുന്നില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവർ ദൈവസവിധത്തിൽ ചടഞ്ഞിരിക്കുന്നവരായിരുന്നു. ദൈവത്തിൽ വിലയം പ്രാപിച്ചൊരു സമൂഹമായിരുന്നു ഇവർ. പറയുന്നു, ഖുലഫായ റാഷിദീൻ എല്ലാം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായും ഇസ്ലാമിന് വേണ്ടിയും തങ്ങളുടെ സർവ്വതും സമർപ്പണം ചെയ്തവരായിരുന്നു. അവർ അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവരായിരുന്നു. സിറുൽ ഖിലാഫയുടെ 385 പേജിൽ പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, ആ മഹാത്മാവ് പൂർണ്ണ ദൈവജ്ഞാനമുള്ള ദിവ്യജ്ഞാനിയും മൃദുല ഹൃദയനും കാരുണ്യമുള്ള പ്രകൃതത്തിന്റെ ഉടമസ്ഥനുമായിരുന്നു. വിനയവും എളിമയും തന്റെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ കൂടുതൽ പുറത്തു കൊടുക്കുകയും വാത്സല്യം കാണിക്കുകയും കരണാർത്ഥനുമായിരുന്നു. തന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശത്താൽ അദ്ദേഹം തിരിച്ചറിയപ്പെടുന്നു. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഗാധമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവ് തിരുദൂതരുടെ ആത്മാവുമായി കൂടിച്ചേർന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ നേതാവിനെയും അള്ളാഹുവിന്റെ പ്രിയനെയും ഏതൊരു പ്രകാശമാണോ ആവരണം ചെയ്തിരുന്നത്, അതേ പ്രകാശത്താൽ ഇദ്ദേഹം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിവൈഭവത്തിന്റെ പ്രകാശത്തിന് കീഴെ ആ മഹാത്മാവിന്റെ അത്യുത്കൃഷ്ടമായ അനുഗ്രഹത്തിനു താഴെ അത് മറവ് ചെയ്യപ്പെട്ടതായിരുന്നു. ആ മഹാത്മാവ് വിശുദ്ധ ഖുർആന്റെ ജ്ഞാനത്തിലും പ്രവാചക ശ്രേഷ്ഠന്റെയും മനുഷ്യകുലത്തിന്റെയും അഭിമാനവുമായ തിരുനബിയുടെ സ്നേഹത്തിലും മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും തികച്ചും വേറിട്ടൊരു വ്യക്തിത്വം തന്നെയായിരുന്നു. അദ്ദേഹത്തിൽ ഒരു പുനർജനനവും ദൈവികമായ ആത്മരഹസ്യങ്ങൾ വെളിപ്പെടുകയും ചെയ്തപ്പോൾ ഭൗതിക ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ശരീരബന്ധങ്ങളെ ഉപേക്ഷിക്കുകയും അങ്ങനെ തന്റെ പ്രേമഭാചനത്തിന്റെ രൂപലാവണ്യത്തിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്തു. ഏകനായ അള്ളാഹുവിനു വേണ്ടി തന്റെ സർവ ഉദ്ദേശ്യങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. ആ മഹാത്മാവിന്റെ ആത്മാവ് ശരീരേച്ഛകളാകുന്ന അഴുക്കുകളിൽ നിന്നും മുക്തി കൈവരിച്ചു. സത്യദൈവത്തിന്റെ നിറം സ്വായത്തമാക്കുകയും ചെയ്തു. റബ്ബുൽ ആലമീന്റെ പ്രീതിയിൽ മുഴുകിയും അള്ളാഹുവിന്റെ നിസ്തുലമായ സ്നേഹം അദ്ദേഹത്തിന്റെ ഞാടി ഞരമ്പുകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയ വികാരത്തിലും ശരീരത്തിന്റെ ഓരോ കോശത്തിലും ദൈവസ്നേഹം പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും വാക്കുകളിലും അദ്ദേഹത്തിന്റെ നൃത്തത്തിലും ഇരുത്തത്തിലും പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന ബഹുമതി നാമം ലഭിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായും തന്നെ സമർപ്പിച്ചപ്പോഴാണ് സിദ്ദീഖ് എന്ന ബഹുമതിക്ക് അദ്ദേഹം അർഹനായത്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച സിദ്ദീഖിയത്ത് എന്ന പദവി എങ്ങനെ എന്തുകൊണ്ട് ലഭിച്ചു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിലുള്ള മഹൽ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്. നാം സശ്രദ്ധ വീക്ഷിക്കുകയാണെങ്കിൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ച നിസ്വാർത്ഥമായ സത്യസന്ധതയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ്. ഒരു സത്യം തുറന്നു പറയട്ടെ, ഓരോ കാലത്തും ആരാണോ സിദ്ദീഖിയത്തിന്റെ മഹോന്നത സ്ഥാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അബൂബക്കറിന്റെ സ്വഭാവം തന്റെ പ്രകൃതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം കഴിവിന്റെ പരമാവധി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അബൂബക്കറിന്റേതായ പ്രകൃതത്തിന്റെ തണൽ തന്നിൽ ആവാഹിക്കാത്തിടത്തോളം, അദ്ദേഹത്തിന്റെ നിറം സ്വീകരിക്കാത്തിടത്തോളം സിദ്ദീഖി ശ്രേഷ്ഠതകൾ കരഗതമാകുന്നതല്ല. അബൂബക്കറിന്റെ പ്രകൃതം എന്താണ്? ഇവിടെ അത് വിശദീകരിക്കാനുള്ള അവസരമില്ല, കാരണം അത് വിശദീകരിച്ചു പറയാൻ കുറെ സമയം വേണം. ഒരു സംഭവം ചുരുങ്ങിയ രീതിയിൽ വിവരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിനെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഷ്യാമിലേക്ക് കച്ചവടത്തിനായി പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തെ കാണുകയുണ്ടായി. മക്കയുടെ സ്ഥിതിവിശേഷം അദ്ദേഹത്തോട് അന്വേഷിച്ചു. പുതിയ വല്ല വർത്തമാനവും ഉണ്ടോ എന്ന് ചോദിച്ചു. യാത്രയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ആരെയെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ അവരോട് നാട്ടുവർത്തമാനങ്ങൾ ചോദിക്കുക എന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞു, പുതിയ വർത്തമാനമുണ്ട്, നിന്റെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞത്, അദ്ദേഹം ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യവാനാണെന്നതിൽ ഒരു സംശയവുമില്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹം എത്രമാത്രം വിശ്വാസമർപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നതാണ്. മുജിസത്തുകൾ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ വാദിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിയാത്തവരാണ് മുജിസത്ത് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം കൂടുതൽ വിശദീകരണം വേണ്ട ആവശ്യം നേരിടുകയാണെങ്കിലാണ് അത് ആവശ്യപ്പെടുന്നത്. എന്നാൽ ആർക്കാണോ പൂർണമായും വാദിയുടെ അവസ്ഥയെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന് മുജിസത്തിന്റെ ആവശ്യം എന്താണ്? ചുരുക്കത്തിൽ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം കേട്ട് വിശ്വസിക്കുകയാണുണ്ടായത്. മക്കയിലെത്തിയപ്പോൾ തിരുനബിയുടെ സബിതത്തിൽ ഹാജരായി ചോദിച്ചു, നബുവത്തിന്റെ വാദം താങ്കൾ ഉന്നയിച്ചിട്ടുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ശരി തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ സാക്ഷ്യം വഹിക്കുക, ഞാൻ താങ്കളെ സത്യപ്പെടുത്തുന്ന പ്രഥമ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വെറും വാചക കസർത്തായിരുന്നില്ല, തന്റെ പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ചു കാണിക്കുകയുണ്ടായി. മരണം വരെ അത് പാലിക്കുകയും ചെയ്തു, മരണശേഷവും ഉപേക്ഷിച്ചു കളഞ്ഞില്ല. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രം കൂറും ആത്മാർത്ഥതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരിക്കൽ ചില ശത്രുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റക്ക് കണ്ട് പിടികൂടി. അവർ തിരുനബിയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കാൻ തുടങ്ങി. തിരുനബിയുടെ ജീവൻ പോകുന്ന അവസ്ഥ വരെ എത്തി. യാദൃച്ഛികമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ പ്രത്യക്ഷപ്പെടുകയും കഷ്ടപ്പെട്ട് നബിയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ ശത്രുക്കൾ ഇത് കണ്ടപ്പോൾ ഹദ്റത്ത് അബൂബക്കറിനെ നല്ലതുപോലെ കൈകാര്യം ചെയ്തു. അങ്ങനെ പ്രഹരം സഹിക്കവയ്യാതെ അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. ഈ ഉമ്മത്തിനായി ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ഉപകാരത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മുസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇതേപോലെ മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലി റസൂൽ എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് തെളിയിക്കുമ്പോൾ ഹദ്റത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വഫാത്തായി എന്ന് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെളിയിക്കുകയായിരുന്നു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരിൽ ചിലർ മരിക്കുകയും മറ്റു ചിലർ ഇതേവരെ മരിക്കാതെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ആയത്ത് തെളിവായി എടുക്കുമായിരുന്നില്ല. കാരണം അപൂർണമായ ഒരു തെളിവ്, എല്ലാവർക്കും ബാധകമാകാത്ത ഒരു തെളിവ് പൊതുവിൽ തെളിവായി എങ്ങനെ എടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കും? ആ നിയമം പൊതുവിൽ എല്ലാവർക്കും ബാധകമായിരിക്കണം, അതല്ല അല്ലെങ്കിൽ അത് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയി എന്ന് എടുത്ത് ഉദ്ധരിച്ച ഈ തെളിവിനെ അവിടെ കൂടിയിരുന്ന ഒരു സഹാബിയും തന്നെ നിഷേധിച്ചതായി പറയപ്പെട്ടിട്ടില്ല. ഇത് കേട്ട് എല്ലാവരും നിശബ്ദരാകുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് തെളിയുന്നത് സഹാബത്തെ ഇതിൽ ഇജ്മാ ഏകാഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ്. സഹാബത്തിന്റെ ഇജ്മാ ഒരിക്കലും വഴികളിൽ ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ഈ ഉമ്മത്തിനുമേൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ഉപകാരങ്ങളിൽ ഒന്ന് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തെറ്റായ വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി തന്റെ കാലത്ത് സത്യത്തിന്റെയും യഥാർത്ഥത്തിന്റെയും കവാടം തുറന്നിടുകയുണ്ടായി എന്നാണ്. അന്ധകാരത്തിന്റെ വേലിയേറ്റത്തെ തടയുന്നതിനായി ശക്തമായ തടയണ അദ്ദേഹം കെട്ടുകയുണ്ടായി. ഇക്കാലത്ത് മൗലവിമാരോടൊപ്പം എല്ലാ ജിന്നുവർഗവും ഒരുമിച്ച് ചേർന്നാൽ പോലും ഈ തടയണയെ അവർക്ക് ആർക്കും തകർക്കാൻ സാധ്യമല്ല. അല്ലാഹു ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ ആയിരം ആയിരം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് നാം ദുആ ചെയ്യുന്നു. അദ്ദേഹം അല്ലാഹുവിൽ നിന്നും പവിത്രമായ ഇൽഹാ ലഭിച്ചുകൊണ്ട് മസീഹ് വഫാത്തായിരിക്കുന്നു എന്ന് തെളിയിക്കുകയുണ്ടായി. ഒരു മഹാഫിത്നയെ ദൂരീകരിക്കുന്നതിനായി ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത മഹത്തായ സേവനത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു. അക്കാലത്തും മുസൈലിമ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്നു. അപ്പോഴാണ് ഹദ്റത്ത് അബൂബക്കർ ഖലീഫയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. അദ്ദേഹം ദൃഢമാനസനായിരുന്നില്ലെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിന്റെ നിറം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസകരമായ അവസ്ഥ നേരിടേണ്ടി വന്നേനെ, എപ്രാളപ്പെട്ടു പോയേനെ. എന്നാൽ സിദ്ദീഖ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവർത്തിത്വം കരസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു. ആ തണലിൽ കീഴിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ നിറം അദ്ദേഹത്തിൽ പ്രതിഫലിച്ചിരുന്നു. ഹൃദയം ദൃഢജ്ഞാനത്താൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ധീരതയും സ്ഥിരതയും കാണിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇതുപോലുള്ള ഉദാഹരണം കാണുക പ്രയാസം തന്നെ. അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന്റെ ജീവിതമായിരുന്നു. ഈ വിഷയത്തിൽ വലിയ ചർച്ചയുടെയൊന്നും ആവശ്യമില്ല. ആ കാലത്തെ അവസ്ഥ ഒന്ന് പാരായണം ചെയ്യുക, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത സേവനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി വന്ന രണ്ടാം ആദമാണെന്ന് ഞാൻ സത്യമായും പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഹദ്റത്ത് അബൂബക്കറിന്റെ വ്യക്തിത്വം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മോട് ചെയ്ത വലിയ ഔദാര്യം എന്നത് അദ്ദേഹം ഇസ്ലാമിനെ പുനഃസ്ഥാപിക്കുകയുണ്ടായി. തന്റെ വിശ്വാസ ദൃഢത കാരണം ധിക്കാരികൾക്കെല്ലാം ശിക്ഷ നൽകിയും ശാന്തി സ്ഥാപിക്കുകയുണ്ടായി. ഞാൻ യഥാർത്ഥ ഖലീഫ മുഖേന സമാധാനം സ്ഥാപിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ ഈ പ്രവചനം ഹദ്റത്ത് സിദ്ദീഖിന്റെ ഖിലാഫത്തിൽ പൂർത്തിയാവുകയുണ്ടായി. ആകാശവും ഭൂമിയും പ്രത്യക്ഷ രൂപത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇത് സിദ്ദീഖ് എന്നതിന്റെ വിശദീകരണമാണ്. സിദ്ദീഖിൽ സിദ്ഖ് ഇത്രമാത്രം പൂർണ്ണതയിലും ഔന്നിത്യത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാനത്തെ കുറിച്ചും തിരുനബിയോടുള്ള സ്നേഹത്തെ കുറിച്ചും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഒരിക്കൽ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ഒന്നുമില്ലെന്ന് കണ്ടു. തിരുനബി ഒരു പായ വിരിച്ച് കിടക്കുകയാണ്. പായയുടെ അടയാളം പുറത്ത് തെളിഞ്ഞു കാണാം. ഈ കാഴ്ച കണ്ട് ഉമറിന് കരച്ചിൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ എന്തിനാണ് കരയുന്നത്? അത് ഉമർ പറഞ്ഞു, അങ്ങയുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു പോയി. കിസ്ര കൈസർ ചക്രവർത്തിമാർ കാഫിറുകളാണ്, അവർ സുഖസുന്ദരമായി ജീവിക്കുന്നു. എന്നാൽ താങ്കൾ ഇത്രയും പ്രയാസത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരുനബി പറഞ്ഞു, എനിക്ക് ഈ ലോകത്തോടുന്ന ബന്ധം, എന്റെ ഉദാഹരണം അത്യുഷ്ണമുണ്ടാകുമ്പോൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു പതികനെ പോലെയാണ്. നട്ടുച്ചക്ക് വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ അല്പം വിശ്രമിക്കാനായി ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം അല്പനേരം ഇരിക്കുന്നു. അല്പം വിശ്രമിച്ചതിനു ശേഷം ആ ഉഷ്ണത്തിൽ തന്നെ തന്റെ യാത്ര തുടരുകയും ചെയ്യുന്നു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാനത്തെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം സഹാബാക്കൾക്കിടയിൽ എത്രമാത്രം ഉന്നതമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം വിശുദ്ധ ഖുർആൻ പോലും അവതരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഹദീസിൽ വരുന്നു, ഷെയ്ത്താൻ ഉമറിന്റെ നീയൽ കണ്ടാൽ ഓടിമറയുന്നതാണ്. മറ്റൊരു ഹദീസിൽ, എനിക്ക് തൊട്ട് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമറായിരിക്കും എന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വന്നത്, മുമ്പുള്ള ഉമ്മത്തിൽ മുഹദ്ദസ് ഉണ്ടായിക്കൊണ്ടിരുന്നു, ഈ ഉമ്മത്തിൽ മുഹദ്ദസ് ഉണ്ടെങ്കിൽ അത് ഉമറാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ചില പ്രവചനങ്ങൾ ഒരു പ്രാവശ്യമേ വെളിപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വിവിധ ഘട്ടങ്ങളിലായി പ്രകടമാകാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി മുഖേന അത് പ്രകടമായേക്കും. ഉദാഹരണത്തിന്, കിസ്ര കൈസറിന്റെ ഖജനാവുകളുടെ താക്കോൽ എന്റെ കൈകളിൽ വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നോക്കുക. ഈ പ്രവചനം പൂർത്തിയാകുന്നതിന് മുമ്പേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസറിന്റെയും കിസ്രയുടെയും ഖജനാവുകൾ കാണുകയോ താക്കോൽ കാണുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ആ താക്കോൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുമെന്നതായിരുന്നു വിധി. കാരണം ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വം ലില്ലിയായിക്കൊണ്ട് തിരുനബിയുടെ തന്നെ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് വഹയിൽ ആ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൈ തിരുനബിയുടെ കൈയായി പറയപ്പെട്ടത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇമാമിന്റെ ഹസ്തം നമ്മെ അപകടങ്ങളിൽ നിന്നും പിടിച്ച് രക്ഷിക്കാത്തിടത്തോളം കാലം നാം സുരക്ഷിതരല്ല. ഇസ്ലാമിന്റെ പ്രാരംഭകാലം തന്നെ ഇതിനുള്ള തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ വഹയുകൾ എഴുതിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രവാചക പ്രകാശത്തിന്റെ സാമീപ്യം സാധിച്ചതിന്റെ ഫലമായി വിശുദ്ധ ഖുർആൻ ഇല്ലാ മുഖേന ചിലപ്പോൾ അറിയാൻ സാധിച്ചിരുന്നു. പ്രവാചകൻ ആ ആയത്ത് എഴുതാൻ ഉദ്ദേശിക്കുമ്പോൾ അത് അദ്ദേഹത്തിനും ലഭിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചിന്തിച്ചത്, എനിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ വ്യത്യാസം എന്താണ്? എനിക്കും ഇലാഹ് ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഒരു ചിന്ത കാരണം അയാൾ നശിപ്പിക്കപ്പെട്ടു. ഖബർ പോലും അദ്ദേഹത്തെ പുറത്തേക്കെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ബൽഗം ഇതേ രീതിയിലാണ് നശിപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിനും ഞാൻ വലിയ നന്മ ചെയ്യുന്നവരാണ് എന്നുള്ള വാദമുണ്ടായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇൽഹാം ഉണ്ടാകാറുണ്ടായിരുന്നു. അദ്ദേഹം താൻ വല്ലതുമാണെന്ന് ഒരിക്കലും കരുതിയില്ല. ആകാശീയനായ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച യഥാർത്ഥ ഇമാമിനോടൊപ്പം തന്നെയും പങ്കുകാരനാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ വിനീത സേവകനും ശിഷ്യനുമായി കരുതുകയാണുണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഫളിൽ അദ്ദേഹത്തെ യഥാർത്ഥ ഇമാമിന്റെ നായിബായി നിയമിച്ചത്. തിരുനബിയുടെ വിനീത സേവകനായി തന്നെ കണ്ടതിന്റെ ഫലമായി അള്ളാഹു തന്റെ ഫളിൽ ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഖലീഫയാക്കുകയുണ്ടായി. അത് പ്രവാചകന്റെ പ്രതിനിധിയാണ്. സിറുൽ ഖിലാഫയുടെ 326-ാമത്തെ പേജിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റെ റബ്ബ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് അബൂബക്കർ, ഉമർ ഫാറൂഖ്, ഉസ്മാൻ റളിയല്ലാഹു അലൈഹിം അജ്മഈൻ അത്യുന്നതരായ വിശ്വസ്തരും നേർമാർഗത്തിന്റെ നിറകുടവുമായിരുന്നു എന്നാണ്. അള്ളാഹു ശ്രേഷ്ഠത നൽകപ്പെട്ടവരിൽ അവർ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറക്കപ്പെട്ട വ്യക്തികളായിരുന്നു അവർ. ദൈവജ്ഞാനികളുടെ ഒരു വലിയ സംഘം ഈ മഹത്വത്തെ പറയുന്നവരും അവരുടെ ശ്രേഷ്ഠതയെ അംഗീകരിക്കുന്നവരുമാണ്. അവർ ദൈവപ്രീതി മാത്രം കാണിച്ചുകൊണ്ട് തങ്ങളുടെ ദേശം വെടിയുകയുണ്ടായി. എല്ലാ ദുർഘട സന്ധികളിലും സധൈര്യം പ്രവേശിച്ചു. അത്യുഷ്ണത്തെ അവർ വകവെച്ചില്ല. അതികഠിനമായ രാത്രികളെ അവർ ഭയപ്പെട്ടില്ല. വീരപുരുഷന്മാരെ പോലെ യുദ്ധമൈതാനത്ത് പോരാടി മുന്നേറിക്കൊണ്ടിരുന്നു. ഈ മാർഗത്തിൽ അടുത്ത ബന്ധുക്കളെ പോലും അവർ വകവെച്ചില്ല. റബ്ബുൽ ആലമീനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. അവരുടെ സൽപ്രവർത്തനങ്ങളിൽ നിന്നും സുഗന്ധം വമിക്കുന്നു. അവരുടെ ഇഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നും പരിമളം പരക്കുന്നുണ്ട്. അത് അവരുടെ തോട്ടത്തിന്റെ മഹോന്നത സ്ഥാനവും അവരുടെ നന്മയുടെ പൂത്തോട്ടത്തിലേക്ക് മാർഗദർശനവും നൽകുന്നതാണ്. അവരുടെ മന്ദമാരുതന്റെ ചലനം അവരെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു. അവരുടെ പ്രകാശ പൊലിമ നമ്മിൽ ദീപ്തമായി തീരുന്നു. അതുകൊണ്ട് അവരുടെ സുഗന്ധത്തിലൂടെ അവരുടെ നന്മയിലേക്ക് നമുക്ക് വഴികാട്ടപ്പെടുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും, ഹദ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും, ഹദ്രത്ത് സുന്നൂറൈൻ റളിയല്ലാഹു തആല അൻഹും, ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹദ്രത്ത് അലി മുർത്തള റളിയല്ലാഹു തആല അൻഹും എന്നിവരെല്ലാം ശരിക്കും ദീനിന്റെ സംരക്ഷകരായിരുന്നു എന്ന് വിശ്വസിക്കേണ്ട നിർബന്ധമാണ്. ഇസ്ലാമിന്റെ രണ്ടാം ആദമായ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും, ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരെല്ലാം ദീനിന്റെ യഥാർത്ഥ വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരായത്ത് പോലും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നതിൽ പ്രയാസം നേരിട്ടേനെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, സിർറുൽ ഖിലാഫ എന്ന പുസ്തകത്തിന്റെ 358 പേജിൽ നിന്നാണ് ഇതെടുത്തത്. അതിന്റെ തർജ്ജമ പ്രകാരമാണ്, ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു മുത്തഖിയും പരിശുദ്ധ പ്രകൃതനുമായിരുന്നു. റഹ്മാനായ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ ഉൾപ്പെടുന്നു. അവർ ഉന്നത കുലജാതനായിരുന്നു. ആ കാലത്തെ നേതാക്കന്മാരിൽ ഗണിക്കപ്പെട്ടവരായിരുന്നു. വിജയിയായ അള്ളാഹുവിന്റെ സിംഹവും കാരുണ്യവാനായ അള്ളാഹുവിന്റെ യുവാവുമായിരുന്നു. ധർമ്മിഷ്ഠനും ശുദ്ധഹൃദയനുമായിരുന്നു. യുദ്ധമൈതാനത്തിന്റെ മധ്യത്തിൽ നിന്നും മാറി നിൽക്കാത്ത ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നേരിടാൻ ശത്രുക്കളുടെ ഒരു വൻ സൈന്യം ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഇളകുമായിരുന്നില്ല. കട്ടതകളുടെ ജീവിതം അദ്ദേഹം നയിച്ചു. പരിത്യാഗത്തിൽ മനുഷ്യവംശത്തിൽ അതിന്റെ അറ്റം വരെ എത്തി. ധനം നൽകുന്നതിലും ദുഃഖമകറ്റുന്നതിലും അനാഥരെയും അഗതികളെയും അയൽവാസികളെയും പരിപാലിക്കുന്നതിലും പ്രഥമനായിരുന്നു. വിവിധ യുദ്ധാവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ പ്രവർത്തനം പ്രകടമായതാണ്. വാളിന്റെയും അമ്പിന്റെയും യുദ്ധത്തിൽ അത്ഭുതങ്ങൾ പ്രകടമായിരുന്നു. അതോടൊപ്പം മനോഹരമായി സംസാരിക്കുന്നവനും സാഹിത്യ സമ്പുഷ്ടമായ പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. തന്റെ വാക്കുകൾ ശ്രോതാക്കളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഇടുമായിരുന്നു. ഇങ്ങനെ മനുഷ്യ ചിന്തയിൽ അടഞ്ഞുകൂടിയ തുരുമ്പിനെ ഇല്ലാതെയാക്കി തെളിവുകളുടെ പ്രകാശം കൊണ്ട് അതിനെ പ്രഭാഭൂരിതമാക്കി മാറ്റി. നാനാവിധ കഴിവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ നിപുണനായ വ്യക്തി പോലും അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാത്തവനെ പോലെയായി തീർന്നിരുന്നു. അതേ വലിയ കഴിവുള്ളവർ പോലും അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാത്തവരായിരുന്നു. സാഹിത്യ സമ്പുഷ്ടതയിൽ നിപുണനായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ നിഷേധിക്കുന്നവനും ലജ്ജയില്ലാത്ത വഴി സ്വീകരിച്ചവനാണ്. സഹാബാക്കളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, സഹാബാക്കളുടെ അവസ്ഥ ഉദാഹരണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് കാരണം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മറഞ്ഞിരിക്കുന്നവനും ഭൗതികരുടെ കണ്ണിൽ നിന്നും നിഗൂഢവും അപ്രത്യക്ഷവുമായ അള്ളാഹുവിനെ അവർ തങ്ങളെ കണ്ണുകളെ കൊണ്ട് അതെ അവരുടെ കണ്ണുകളെ കൊണ്ട് തന്നെ കാണുകയുണ്ടായി. ഇതെല്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ സമൂഹത്തെ വിട്ടകലുകയും നാടുവിടാനും സമ്പത്ത് ഉപേക്ഷിക്കാനും ബന്ധുമിത്രാദികളോട് വിട പറയാനും എല്ലാം കാരണം മറ്റെന്തായിരുന്നു എന്ന് പറഞ്ഞു തരിക. അവർക്ക് അള്ളാഹുവിൽ മാത്രമായിരുന്നു ആശ്രയം. ഏകനായ അള്ളാഹുവിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുകയുണ്ടായി. വിശ്വാസം അത് മാത്രമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെതിരിൽ ഭൗതികരുടെ പദ്ധതികളും പ്രോഗ്രാമുകളും പരിശ്രമവും എല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അവരുടെ എണ്ണവും അംഗബലവും ധനവും എല്ലാം വളരെ കൂടുതലായിരുന്നു, പക്ഷേ എതിരാളികൾക്ക് വിശ്വാസമില്ലായിരുന്നു. വിശ്വാസം ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. വിജയം കാണാൻ അവർക്ക് സാധിച്ചില്ല, എന്നാൽ വിശ്വാസ ശക്തി കൊണ്ട് സഹാബാക്കൾ എല്ലാം വിജയിച്ചടക്കുകയും ഒരാളുടെ ശബ്ദം അവർ കേട്ടു. അദ്ദേഹം ഉമ്മിയായ അവസ്ഥയിലാണ് വളർന്നത്, എന്നാൽ തന്റെ സത്യസന്ധതയും വിശ്വസ്തതയും നന്മയും കാരണം അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ഞാൻ അള്ളാഹുവിൽ നിന്നും വന്നവനാണെന്ന് പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് കേട്ടുടനെ അദ്ദേഹത്തോടൊപ്പം അവർ ചേർന്നു. അങ്ങനെ ഉന്മാദരെ പോലെ അദ്ദേഹത്തോടൊപ്പം കൂടി. അവരുടെ അവസ്ഥ ഈ രീതിയിൽ മാറ്റിമറിച്ചത് അവരുടെ വിശ്വാസം ഒന്ന് മാത്രമായിരുന്നു എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസം വലിയൊരു കാര്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരോടും സഹാബാക്കളോടും മക്കളോടുമുള്ള സ്നേഹം തിരുനബിയോടുള്ള സ്നേഹം കാരണമായിരുന്നു. ഇത് ഈമാന്റെ ഒരു ഭാഗമായി അദ്ദേഹം കാണുകയും ചെയ്തിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഭക്തരെയും അള്ളാഹുവിന്റെ ആളുകളെയും ആദരിക്കണം എന്നതാണ് നമ്മുടെ വിശ്വാസം. ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനം നാം നൽകണം. അതിര് കടന്ന് പാപികളിൽ ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറ്റു പ്രവാചകരെയും അവഹേളിക്കുന്ന അവസ്ഥ വരരുത്. മറ്റെല്ലാ പ്രവാചകന്മാരും ഏതുവരെ എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹുവിന് ഷഫാഅത്ത് മുഖേനയാണ് മോക്ഷം പ്രാപിക്കുക എന്ന് പറയുന്നവർ വലിയ അക്രമമാണ് കാണിച്ചത്. ഇത് മുഖേന എല്ലാ പ്രവാചകന്മാരെയും വിശിഷ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കുകയാണ് ചെയ്തത്. ഹദ്റത്ത് അലി, ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരുമായി തന്റെ സാദൃശ്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഹദ്റത്ത് അലി, ഹദ്റത്ത് ഹുസൈൻ എന്നിവർ തമ്മിൽ സൂക്ഷ്മമായ ഒരു സാദൃശ്യമുണ്ട്. ഇരു മശ്രിഖുകളുടെയും ഇരു മഗ്രിബുകളുടെയും നാഥനല്ലാതെ മറ്റാരും ഇതറിയുന്നില്ല. ഞാൻ ഹദ്റത്ത് അലിയെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും സ്നേഹിക്കുന്നു. ഇവരോട് ശത്രുത വെക്കുന്നവരോട് ഞാനും ശത്രുത വെക്കുന്നു. ഒരിക്കലും ഞാൻ അക്രമിയും അനീതിയും ചെയ്യുന്നവനല്ല. അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യത്തിൽ നിന്നും മുഖം തിരിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. അതിൽ ലംഘിക്കുന്നവനുമല്ല ഞാൻ. ഇതും സിറുൽ ഖിലാഫ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഹൂദി പ്രകൃതമുള്ളവർ ഇസ്ലാമിൽ ചെയ്തതും ഇത് തന്നെയാണ്. അവർ അവരുടെ തെറ്റിദ്ധാരണയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഓരോ കാലത്തും തന്നെ അള്ളാഹുവിന്റെ ആളുകളെ കട്ടപ്പെടുത്തുകയുണ്ടായി. അതായത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊണ്ട് ആയിരക്കണക്കിന് വിഡ്ഢികൾ യസീദിന്റെ കൂടെ കൂടി ഈ നിഷ്കളങ്കനായ ഇമാമിനെ നാവുകൊണ്ടും കൈകൊണ്ടും വേദനിപ്പിച്ചു. അവസാനം അദ്ദേഹത്തെ വധിക്കാതെ അവർക്ക് തൃപ്തിയായില്ല. സമയാസമയങ്ങളിൽ ഈ ഉമ്മത്തിലെ ഭക്തരെയും നേതാക്കളെയും മുജദ്ദിദ്മാരെയും ഇവർ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവരെ കാഫിറും മതനിഷേധികളും സിദ്ദീഖും എന്നെല്ലാം പേര് വെച്ചു. ആയിരക്കണക്കിന് സത്യവാന്മാർ ഇവരുടെ കരങ്ങളാൽ നിഗ്രഹിക്കപ്പെട്ടു. ഇവരുടെ പേര് കാഫിർ എന്ന് വെക്കുക മാത്രമല്ല ചെയ്തത്, ഇവരെ കൊല്ലാനും നിന്ദരാക്കാനും തടവിലാക്കാനും കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. ഇപ്പോഴിതാ നമ്മുടെ കാലം വന്നിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഘോരമായി പ്രസംഗിച്ചിരുന്നത് 14-ാം നൂറ്റാണ്ടിൽ മഹദി ഇമാം വരുന്നു എന്നായിരുന്നു. ചുരുങ്ങിയത് ഒരു വലിയ മുജദ്ദിദെങ്കിലും പ്രത്യക്ഷപ്പെടും എന്നിവർ പറഞ്ഞിരുന്നു. എന്നാൽ 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആ മുജദ്ദിദ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മസീഹ് മൗദ് എന്ന് അള്ളാഹുവിന്റെ ഇൽഹാമിൽ മാത്രമല്ല വെച്ചത്. ഇക്കാലത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ ഇദ്ദേഹത്തിന്റെ പേര് മസീഹ് മൗഊദ് എന്ന് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അദ്ദേഹത്തെ കളവാക്കി തള്ളുകയാണ് ചെയ്തത്. കഴിവിന്റെ പരമാവധി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചു. വിവിധങ്ങളായ കുതന്ത്രങ്ങളാൽ അദ്ദേഹത്തെ നിന്ദനാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാൻ ശ്രമിച്ചു. കളവാക്കി തള്ളി പ്രയാസത്തിലകപ്പെടുത്തിയും ഇല്ലാതാക്കാൻ പൂർണ്ണമായും ശ്രമിച്ചു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ എഴുതിയ പദ്യത്തിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതിയതും ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതിയതും ഒന്നും തന്നെ മനുഷ്യ പ്രവർത്തികളല്ല. അല്ലാഹുവിന്റെ വരിഷ്ഠദാസർക്കെതിരിൽ നാവ് ചലിപ്പിക്കുന്നവൻ വൃത്തികെട്ടവനാണ്. ഹദ്റത്ത് ഇമാം ഹുസൈൻ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലെയുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ആക്ഷേപിക്കുന്നവർക്കും ഒരു രാത്രി പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. മൻ ആദാലി വലിയൻ എന്നത് അവരെ പിടികൂടുന്നതാണ്. ആകാശീയവുമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരും അള്ളാഹുവിന്റെ യുക്തിഭദ്രമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നവരും അനുഗ്രഹീതർ. മൻ ആദാലി വലിയൻ ഫഖദ് ആസൻതുഹു ബിൽ അഹ്റബ് എന്നത് ഹദീസാണ്. ആരാണോ എന്റെ വഴിയോട് ശത്രുത വെക്കുന്നത് അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു, ഞാൻ എഴുതിയതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ അനുവാദത്തോടു കൂടിയാണ് എഴുതുന്നത് എന്നാണ്. മറ്റു സ്ഥലത്ത് പറയുന്നു, ആരുടെ പ്രവർത്തനമാണോ അവരുടെ വിശ്വാസത്തിൽ സാക്ഷ്യം പറയുന്നത് അവരാണ് യഥാർത്ഥ മുഅ്മിൻ. അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉല്ലേഖനം ചെയ്തിരിക്കും. അവർ അള്ളാഹുവിനും അവന്റെ പ്രീതിക്കും മറ്റെല്ലാ വസ്തുക്കളെക്കാളും പ്രാമുഖ്യം നൽകുന്നു. തഖ്വയുടെ അതിസൂക്ഷ്മമായ വശങ്ങൾ അള്ളാഹുവിനു വേണ്ടി അവർ സ്വീകരിക്കുന്നു. അവന്റെ സ്നേഹത്തിൽ അവർ ലയിക്കുന്നു. ബിംബത്തെ പോലെ അള്ളാഹുവിൽ നിന്നും തടയുന്ന ഓരോ വസ്തുവും തന്നെ, അത് ധാർമ്മിക അവസ്ഥയായാലും ദുഷ്പ്രവർത്തികളായാലും അശ്രദ്ധയും അലസതയും ആയാലും അതിൽ നിന്നെല്ലാം തന്നെ അകറ്റി നിർത്തുന്നു. എന്നാൽ ദുർഭകനായ യസീദിന് ഇതിനെല്ലാം എവിടെ തൗഫീഖ് ലഭിക്കാൻ? ഭൗതിക പ്രേമം അയാളെ അന്ധനാക്കി മാറ്റി. എന്നാൽ ഹുസൈൻ പരിശുദ്ധനും വിശുദ്ധീകരിക്കപ്പെട്ടവനും ആയിരുന്നു. അദ്ദേഹം അല്ലാഹ് സ്വന്തം കരങ്ങളാൽ വിശുദ്ധീകരിക്കുന്നവരിലും തന്റെ സ്നേഹത്താൽ നിറക്കുന്നവരിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. ഇതിൽ യാതൊരു സംശയമില്ല. നിസ്സംശയം അദ്ദേഹം സ്വർഗത്തിലെ നേതാക്കളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തോട് അല്പമെങ്കിലും വെറുപ്പും മനസ്സിൽ വെക്കുക എന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നതാണ്. ഈ ഇമാമിന്റെ തഖ്വയും ദൈവസ്നേഹവും ക്ഷമയും സ്ഥിരചിത്തതയും ഭക്തിയും ആരാധനയും നമുക്ക് മാതൃകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഹിദായത്തിനെ പിൻപറ്റുന്നവരാണ് നാം. ഇദ്ദേഹത്തോട് ശത്രുത പുലർത്തുന്ന ഹൃദയം നശിച്ചു പോകട്ടെ. അദ്ദേഹത്തോട് പ്രവർത്തന രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഹൃദയം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം, ധാർമ്മിക ഗുണം, ധൈര്യം, തക്വ, സ്ഥിരചിത്തത, ദൈവപ്രേമം എന്നീ ഗുണങ്ങളെല്ലാം പ്രതിച്ഛായ രൂപത്തിൽ തന്നിൽ സ്വാംശീകരിക്കുന്നവരും വിജയിച്ചിരിക്കുന്നു. ഏതുപോലെ ഒരു സ്ഫടിക കണ്ണാടിയിൽ മനോഹരമായ ഒരു വ്യക്തിയുടെ പ്രതിബിംബവും കാണുന്നതു അതേപോലെ. ഇവർ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷരാണ്. ഇവരിൽ ഉൾപ്പെട്ടവർക്കല്ലാതെ ഇവരുടെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഭൗതിക കണ്ണുകൾക്ക് അവരെ തിരിച്ചറിയാൻ സാധ്യമല്ല. കാരണം അവർ ഈ ലോകത്ത് നിന്നും എത്രയോ അകലെയാണ്. ഇത് കാരണമാണ് ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. കാരണം അദ്ദേഹം തിരിച്ചറിയപ്പെട്ടില്ല. ഭൗതിക ലോകം ഏത് ആത്മീയ വ്യക്തിയോടാണ് അദ്ദേഹത്തിന്റെ കാലത്ത് സ്നേഹം കാണിച്ചത്? എന്നാലല്ലേ ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിന്ദിക്കുക എന്നത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മുൻകാല പരിശുദ്ധ ഇമാമുകളായ ഭക്തരെയും നിന്ദിക്കുന്നവരും അവരെ കുറിച്ച് നിന്ദ്യമായ വചനങ്ങൾ തന്റെ നാവ് മുഖേന വെളിപ്പെടുത്തുന്നവരും തന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹുവിന്റെ വരിഷ്ഠദാസരോടും പ്രിയരോടും ശത്രുത വെക്കുന്നവരോട് അള്ളാഹു ശത്രുത വെക്കുന്നതാണ്. ഇതാണ് മനോഹരമായ നീതിയിൽ അധിഷ്ഠിതമായ അധ്യാപനങ്ങൾ. ഇത് മുസ്ലിങ്ങളെ ഒരു കയ്യിൽ ഒരുമിച്ച് കൂട്ടാനും കക്ഷിത്വം ഇല്ലാതാക്കുന്നതിനു വേണ്ടി അള്ളാഹു അയച്ച മഹാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം ഇക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസനായിക്കൊണ്ട് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതുമായാണ് വന്നത്. മുസ്ലിം ഉമ്മത്ത് ഈ സന്ദേശം സ്വീകരിക്കുമാറാകട്ടെ. കക്ഷിത്വത്തിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും പരസ്പരം അറുകുറ നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കുമാറാകട്ടെ. അങ്ങനെ ഇസ്ലാം പുതിയ പ്രതാപത്തോടെ ലോകത്തിന്റെ കോണായ കോണുകൾ വരെ തന്റെ പ്രഭാവം പ്രകടമാക്കട്ടെ. ഈ മുഹറം മാസം സമാധാനത്തോടും ശാന്തിയോടും കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ മുസ്ലിമും മറ്റു മുസ്ലിമിനെ തന്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും സുരക്ഷിതനാക്കി വെക്കട്ടെ. മുസ്ലിം നാടുകളുടെ പൊതുവിലുള്ള അവസ്ഥയും കുഴപ്പങ്ങളും ഇല്ലാതാകുന്നതിനായി കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതാണ്. പല നാടുകളും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഉപദ്രവകാരികളുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെ രക്ഷപ്പെടുത്തട്ടെ. അധികം മുസ്ലിം നാടുകളിലും ഞാൻ പറഞ്ഞതുപോലെ ആഭ്യന്തര കുഴപ്പമുണ്ട്. അതുകാരണം അവിടെ ശാന്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിന് പകരം അധോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള പൊതുവിലുള്ള സാമ്പത്തിക പരിസ്ഥിതിയും അസ്വസ്ഥത പരത്തുന്നതാണ്. പാശ്ചാത്യ നാടുകളിലും മുസ്ലിം നാടുകളിലും എല്ലാം ഇതിന്റെ ദുഷ്ഫലങ്ങൾ പ്രകടമാണ്. മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇപ്പോൾ സംജാതമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അള്ളാഹു മനുഷ്യത്വത്തോട് കരുണ ചൊരിയുമാറാകട്ടെ. അവർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. നമുക്ക് ഇക്കാലത്ത് കൂടുതൽ ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിയുന്ന മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر